സുന്ദരമാക്കാം കുടുംബജീവിതം. ദാമ്പത്യത്തിലെ സംഘർഷങ്ങളും പരിഹാരങ്ങളും. എഴുതിയത് ഫാനി സ്റ്റാൻലി. എന്താണ് സംഘർഷം? വെബ്സ്റ്റർ നിഘണ്ടു പ്രകാരം യജമാനത്വത്തിനായുള്ള പോര് എന്നാണ് സംഘർഷത്തിനർത്ഥം. വിശുദ്ധ ഗ്രന്ഥത്തിലും സമാനമായ അർത്ഥമാണുള്ളത്. ഒരു വിഷയത്തിന്മേലുള്ള അഭിപ്രായ വ്യത്യാസം രൂക്ഷമായ മാനസിക അകൽച്ചയിലേക്ക് നീങ്ങുന്ന അവസ്ഥയെയും സംഘർഷം എന്ന് പറയാം. ആരോഗ്യകരമോ അനാരോഗ്യകരമോ, വ്യക്തികൾ സംഘർഷങ്ങളെ കൈകാര്യം ചെയ്യുന്നതിനനുസരിച്ച് ആരോഗ്യകരമോ അനാരോഗ്യകരമോ ആകാം. ആരോഗ്യകരമാണ് എന്തുകൊണ്ടെന്നാൽ പങ്കാളികൾ ചിന്തിക്കുന്നവരാണെന്ന് സൂചിപ്പിക്കുന്നു. സംഘർഷ പരിഹാരം വളരാനും അഭിവൃദ്ധിപ്പെടുവാനും കളമൊരുക്കുന്നു. അനാരോഗ്യകരമാണ് എന്തുകൊണ്ടെന്നാൽ ബന്ധങ്ങളെ തകർത്തേക്കാം, വേർപാടിലേക്കും വിവാഹമോചനത്തിലേക്കും നയിക്കാം. എന്തുകൊണ്ട് സംഘർഷങ്ങൾ ഉണ്ടാകുന്നു? എന്റെ പാപ സ്വഭാവം അഥവാ ഞാൻ, എനിക്ക്, എന്റെ എന്ന മനോഭാവം, സഫലീകരിക്കപ്പെടാത്ത ആഗ്രഹങ്ങൾ, സമ്മർദ്ദങ്ങൾ, അപകർഷതാബോധം, ആധിപത്യ മനോഭാവം, സമയക്കുറവ്, അദൃശ്യമായ പല ചുമടുകൾ നമ്മുടെ കുടുംബ പശ്ചാത്തലങ്ങളിൽ നിന്ന് നാം കൊണ്ടുവരുന്നു. ഈ രീതികൾ നാം കാണാതെ പോകുകയും തുറന്ന മനസ്സോടെ വസ്തുതകൾ ഗ്രഹിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ സംഘർഷങ്ങൾക്ക് വഴിയൊരുക്കുന്നു. പരസ്പര വിരുദ്ധമായ മുൻഗണനകൾ, സംഘർഷത്തിന്റെ ഭാഷകൾ പൊട്ടിത്തെറി, പുറമേ സ്നേഹവും അകമേ വെറുപ്പും, ഇടയ്ക്കിടെ കുത്തുവാക്കുകൾ പറയുക, ദേഷ്യം തോന്നുന്ന വ്യക്തിയോട് പ്രകടിപ്പിക്കുവാൻ ധൈര്യമില്ലാത്തതുകൊണ്ട് നിരുപദ്രവകാരിയായ വ്യക്തിയോട് ദേഷ്യം പ്രകടിപ്പിക്കുക, അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് ദേഷ്യം തോന്നുന്ന വ്യക്തിയോട് നേരിട്ട് പറയാതെ മറ്റുള്ള വ്യക്തികളോട് പറയുക. സംഘർഷ പരിഹാരം. സംഘർഷ പരിഹാരത്തിന് വഴിതെളിക്കുന്ന അടിസ്ഥാന ഘടകം ഫിലിപ്പിയർ ലേഖനം 2:24 കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3:13-14 സദൃശവാക്യങ്ങൾ 19:11 പരിഹാരത്തിനുള്ള പടികൾ. 1. പ്രശ്നമുണ്ടെന്ന് സമ്മതിക്കുക. ഇറങ്ങിപ്പോകരുത്, അന്യോന്യം മിണ്ടാതിരിക്കരുത്, സമയമെല്ലാം നേരെയാക്കും എന്ന മിഥ്യാബോധമരുത്. 2. ഉചിതമായ സ്ഥലവും സമയവും തെരഞ്ഞെടുക്കുക. ഇരുവരും ദേഷ്യപ്പെട്ടിരിക്കുമ്പോൾ പ്രശ്ന പരിഹാരങ്ങളരുത്. അനുനയശ്രമങ്ങൾ വളരെ നീണ്ടുപോകുകയുമരുത്. അനുനയശ്രമങ്ങൾ തിടുക്കത്തിൽ ചെയ്യരുത്. കുട്ടികളുടെ സാന്നിധ്യത്തിൽ തർക്കമുണ്ടായാൽ അത് പരിഹരിച്ചത് കുട്ടികളോട് പറയണം. തർക്കവും പരിഹാരവും കുട്ടികളുടെ സാന്നിധ്യത്തിൽ ആകരുത്. 3. പങ്കാളികളുടെ വികാരങ്ങളെ മാനിക്കുക. പങ്കാളി സംസാരിക്കുമ്പോൾ ക്ഷമയോടെ ശ്രദ്ധിക്കുക. തിടുക്കത്തിൽ മറുപടി പറയരുത്. പങ്കാളിയുടെ സ്ഥാനത്ത് നിങ്ങളാണെന്ന് സങ്കല്പിക്കുക. ചില വിഷമഘട്ടങ്ങളിൽ നിങ്ങൾക്ക് സ്വീകാര്യമായ ഒരു കുടുംബത്തെ സമീപിക്കുക. നാല്. വൈഷമ്യമുണ്ടാക്കുന്ന വിഷയത്തിന്മേൽ സംഭാഷണം കേന്ദ്രീകരിക്കുക. സംഘർഷം പരിഹരിക്കുന്നതിന് പകരം പങ്കാളിയെ കുറ്റപ്പെടുത്തുന്ന പ്രവണതയുണ്ടെങ്കിൽ സ്വയം തിരിച്ചറിയുക. പങ്കാളിയുടെ ബന്ധുക്കളെ വിപരീതമായി പരാമർശിക്കരുത്. നീ എപ്പോഴും, നിങ്ങൾ ഒരിക്കലും എന്നീ പ്രയോഗങ്ങൾ ഒഴിവാക്കുക. സദൃശ്യം 17:9 വായിക്കുക. തെറ്റുകൾ ആവർത്തിക്കാതിരിക്കുക എന്ന സന്ദേശം നൽകുന്ന വേദഭാഗം വായിക്കുക. തർക്ക വിഷയത്തെ സംബന്ധിച്ചുള്ള നന്മയും തിന്മയും വിലയിരുത്തുക. 6. തെറ്റുകൾ സമ്മതിക്കുക. തെറ്റുകൾ കർത്താവിന്റെ സന്നിധിയിൽ ഏറ്റുപറയുക. സംഘർഷ പരിഹാരത്തിനുള്ള ചില പടികളാണ് നാം കണ്ടത്. അടിസ്ഥാനപരമായി ഓരോ വ്യക്തിയും വ്യക്തിപരമായ വചന പാരായണത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും കർത്താവുമായി ആഴമായ ബന്ധം പുലർത്തുമെങ്കിലേ പരസ്പരം ക്ഷമിക്കുവാനും വഹിക്കുവാനും ഹൃദയംഗമായി സ്നേഹിക്കുവാനും കഴിയുകയുള്ളൂ. അഭിപ്രായ വ്യത്യാസങ്ങളോ തർക്കങ്ങളോ ഇല്ലാത്ത ദാമ്പത്യ ബന്ധങ്ങൾ വിരളമാണ്. തർക്കങ്ങൾ പരിഹരിച്ചു വളരുന്ന ദാമ്പത്യം ആരോഗ്യമുള്ളതാണ്.